2024 ആഗസ്റ്റ് 1 വ്യാഴാഴ്ച കേരള കമ്മിറ്റി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നു രാഹുൽ. പകച്ചു നിൽക്കലല്ല, സ്ഥിര പരിഹാരമാണ് വേണ്ടത്. ശ്രീകുമാർ പള്ളിയിലേത്ത് എഴുതുന്നു. ഓരോ വർഷവും കടൽക്ഷോഭമുണ്ടാകുമ്പോൾ നിരവധി മത്സ്യത്തൊഴിലാളികൾ വീടുകളും ഭൂമിയും മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടപ്പെടാറുണ്ട്. കുറേ ഭാഗങ്ങളിലെങ്കിലും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടാകാറുണ്ട്. കടലിന്റെ മക്കളുടെ ജീവിത രീതികളെക്കുറിച്ചും അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും തീർത്തും ബോധ്യമില്ലാത്തവർ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. കടൽക്ഷോഭമുണ്ടാകുമെന്ന് അറിയാമായിരുന്നിട്ടും എന്തിന് ഇവർ തീരദേശത്ത് തന്നെ വീട് വെച്ച് താമസിക്കുന്നുവെന്ന്, സത്യത്തിൽ എത്ര അർത്ഥശൂന്യമാണ് ഈ ചോദ്യം. തീരദേശ ജനതയുടെ പ്രാണനും ജീവിതവും കടലും കടലമ്മ നൽകുന്ന തീരസമ്പത്തുമാണ്. കാറും കോളും മറ്റു പ്രതിബന്ധങ്ങളും വകവയ്ക്കാതെ ഓരോ ദിവസവും കടലിൽ പോയി അവർ വാരുന്ന മത്സ്യസമ്പത്ത് കേരള ജനതയുടെ തീൻമേശയിലെ പ്രധാന വിഭവമാണ്. രാജ്യത്തിന് വിദേശ നാണയം നേടിത്തുന്ന സമ്പദ്ഘടനയെ നിലനിർത്തുന്നതിൽ മത്സ്യബന്ധന മേഖലയ്ക്കുള്ള പങ്ക് വിസ്മരിക്കാനാകുമോ? തീരം വിട്ട് നഗരങ്ങളിലോ മറ്റ് ഗ്രാമങ്ങളിലോ ഫ്ളാറ്റുകളിലോ പോയി ഈ കടലിന്റെ മക്കൾ വാസം തുടങ്ങിയാൽ എന്താവും അവസ്ഥ? അങ്ങനെ ഒരു പറച്ചുനടിയിലിന് കടലോര മക്കൾ സന്നദ്ധമാവില്ലെന്നത് വേറെ കാര്യം. സമാനമാണ് മലയോര ജനതയുടെ ജീവിത സാഹചര്യവും. ഈ മേഖലയിൽ ജനിച്ചു വളർന്നവരും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നൂറ്റാണ്ടുകൾക്കോ പതിറ്റാണ്ടുകൾക്കോ മുന്നേ ഇവിടേക്ക് കുടിയേറി ജീവിതം പടുത്തുയർത്തിയവരുടെ പിന്മുറക്കാരുമാണ് ഇപ്പോൾ അവിടങ്ങളിൽ ജീവിക്കുന്നത്. മണ്ണിനോടും വന്യജീവികളോടും പ്രകൃതി ദുരന്തങ്ങളോടും പടവെട്ടിയാണ് മലയോര മേഖലയിലെ ഭൂരിപക്ഷം ജനങ്ങളും ജീവിതം കരുപിടിപ്പിക്കുന്നത്. ചോര നീരാക്കി അവർ പടുത്തുയർത്തുന്ന ജീവിത സമ്പാദ്യമാണ് പ്രകൃതിക്ഷോഭമായി ഞൊടിയിടയ്ക്കുള്ളിൽ തരിപ്പണമാകുന്നത്. കേരളം കണ്ട മഹാദുരന്തം വയനാട്ടിൽ ഉണ്ടായത് സംസ്ഥാനത്തെ ആദ്യ ദുരന്തമല്ല. മുമ്പ് പെട്ടിമുടിയിലും കവളപ്പാറയിലും അമ്പൂരിയിലുമെല്ലാം ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭീകരത നമ്മൾ കണ്ടതാണ്. അതിനേക്കാളേറെ ആഘാതമേറിയതാണ് വയനാട് നേരിട്ട ദുരന്തം. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം വയനാട്ടിൽ മരിച്ചവരുടെ എണ്ണം 254 കവിഞ്ഞു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പ്രകൃതിയുടെ താണ്ഡവത്തെയും തീരുമാനങ്ങളെയും ചെറുക്കുക മനുഷ്യസാധ്യമല്ല. അതിനുള്ള ത്രാണിയൊന്നും നിലവിലെ സംവിധാനങ്ങൾക്കില്ലതാനും. സാധ്യമായത് ഒരു കാര്യം മാത്രമാണ്, ഇത്തരം ദുരന്തമുഖങ്ങളിൽ പെടാതെ സഹജീവികളുടെ ജീവനും ജീവിതവും എങ്ങനെയും രക്ഷിക്കാനാവും എന്നതാണ് ചിന്തിക്കേണ്ടത്. അതിനുള്ള പോംവഴികളാണ് ആലോചിക്കേണ്ടത്. ഹൃദയഭേദകമായ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലവും വ്യാപ്തിയും പരിശോധിക്കുമ്പോഴാണ് നമുക്കും നടുക്കമുണ്ടാവുന്നത്. മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിലാണ് ദുരന്തം നടമാടിയത്. ഒരു പ്രദേശം തന്നെ പാടെ ഇല്ലാതായി. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിക്കായിരുന്നു ആദ്യ ഉരുൾപൊട്ടൽ. തുടർന്ന് 4:10 വീണ്ടും ഉരുൾപൊട്ടി. മേപ്പാടിയിലും മുണ്ടക്കയിലും ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തും പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടു. ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചു പോവുകയായിരുന്നു. ഇവിടെയുള്ള വെള്ളാർമല GVH സ്കൂൾ പൂർണ്ണമായും മണ്ണിനടിയിലായി. ഇരുവഴിഞ്ഞിപ്പുഴ 2 ഒഴുകിയെന്നറിയുമ്പോൾ തന്നെ സംഭവത്തിന്റെ തീവ്രത ഊഹിക്കാം. ഒഴുകിയെത്തുന്ന ദുരന്തം. വയനാട്ടിലെ അപകടമുണ്ടായ മേഖല ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച സ്ഥലം അല്ല. ഈ പ്രദേശം നിരപ്പായ പുഴയുടെ തീരവും വർഷങ്ങളായി ജനവാസ മേഖലയുമാണ്. എന്നാൽ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായി അറിയപ്പെടുന്ന മുണ്ടക്കൈ തീവ്ര ദുരന്ത സാധ്യത പ്രദേശത്താണ്. ഒഴുകിവന്ന മണ്ണും ഉരുളും പാറകളും ഉരുൾപൊട്ടൽ ദുരന്ത സാധ്യത ഇല്ലാത്ത ചൂരൽമല അങ്ങാടി എന്ന പ്രദേശത്തേക്കാണ് വന്ന് അടിഞ്ഞിട്ടുള്ളത്. അതാവട്ടെ പ്രഭവ കേന്ദ്രത്തിന്റെ 6 കിലോമീറ്റർ അകലെയും. അതേസമയം ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം മനുഷ്യവാസമുള്ള പ്രദേശം ആയിരുന്നില്ല. മഴ കനക്കുന്നതിനാൽ ആളെ മാറ്റി പാർപ്പിച്ചിരുന്നതിനാലാണ് അപകടത്തിന്റെ വ്യാപ്തി ഒരു പരിധിവരെ കുറഞ്ഞത്. 64 മുതൽ 204 വരെ മില്ലിമീറ്റർ മഴ പെയ്യും എന്നായിരുന്നു മുന്നറിയിപ്പ്. എന്നാൽ ആദ്യത്തെ 24 മണിക്കൂറിൽ 200 മില്ലിമീറ്ററും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 372 മില്ലിമീറ്റർ മഴയുമാണ് ഈ പ്രദേശത്ത് പെയ്തത്. 48 മണിക്കൂറിനുള്ളിൽ 572 മില്ലിമീറ്റർ മഴയാണ് ആകെ പെയ്തത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ മഴയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ചിലപ്പോഴെങ്കിലും പ്രവചനാതീതമാകുമെന്നതാണ് യാഥാർത്ഥ്യം. അപ്രതീക്ഷിതമായ വൻമഴയും മേഘവിസ്ഫോടനവും ഉരുൾപൊട്ടലുമൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. വേണ്ടത് സമഗ്ര പദ്ധതികൾ. അത്യാഹിതമുണ്ടായ ശേഷം നിലവണിക്കുന്നതിൽ അർത്ഥമില്ല. ഭരിക്കുന്ന സർക്കാരുകളെയോ ഉദ്യോഗസ്ഥരെയോ ശപിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യവുമില്ല. എങ്കിലും ഇത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള പഠനങ്ങളെ മുഖവിലയ്ക്ക് എടുക്കുകയും അതിന് അനുസൃതമായാവും വിധമുള്ള സംവിധാനങ്ങളും സജ്ജമാക്കേണ്ടതാണ്. പശ്ചിമഘട്ട മേഖലയിൽ എവിടെ വേണമെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടാവാമെന്ന് പലവിധ പഠന റിപ്പോർട്ടുകൾ നേരത്തെ സൂചന നൽകുന്നുണ്ട്. അത് കണക്കാക്കി പുനരധിവാസ പദ്ധതികൾ വേണമെന്ന് വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. 2018 കുഫോസ് നടത്തിയ പഠനത്തിൽ വയനാട്ടിലെ ചൂരൽമലയിൽ കൂറ്റൻ കല്ലുകൾ പൊട്ടി നിൽക്കുന്നത് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ഈ കൂറ്റൻ കല്ലുകൾ അതിന്റെ ആഘാതം വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആ പഠനത്തിൽ നിന്നും അർഹിക്കുന്ന പ്രാധാന്യം കൽപ്പിച്ചോ എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ 13% ഭൂപ്രദേശവും ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതാണെന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തലും കുഫോസിന്റെ പഠനത്തിലുണ്ട്. വയനാട്, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൂടി കേൾക്കണേ, ഈ മുന്നറിയിപ്പുകൾ മുഖവിലക്കെടുത്ത് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് ഉത്തമം. ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കലാണ് ഇതിന് പ്രധാനം. കാലവർഷ നാളുകളിൽ മഴയെയോ മണ്ണിടിച്ചിലിനെയോ തടയാനാവില്ല. പകരം ഇത്തരം സന്ദർഭങ്ങളിൽ യോജിച്ച സ്ഥലങ്ങളിലേക്ക് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ഉത്തമ പോംവഴി. തുടർച്ചയായി പ്രകൃതിക്ഷോഭം നേരിടുന്ന ചില രാജ്യങ്ങൾ സ്വീകരിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് പഠിച്ച് ഇവിടെ പ്രായോഗികമാക്കുകയാണ് വേണ്ടത്. മാത്രമല്ല വളരുന്ന ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ദുരന്ത സാധ്യതകളെക്കുറിച്ചുള്ള തുടർ പഠനങ്ങളും അനിവാര്യം.